بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد سهودر ماري نمال ഇന്ന് മുതൽ ഒന്ന് രണ്ട് ക്ലാസുകൾ ഇൻഷാല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഹദീസുകൾ അത് ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിച്ച നാള് മുതൽ ഇങ്ങോട്ട് അതെങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു നമുക്കായിട്ട് മുൻകാല തലമുറ പിൽക്കാലത്തേക്ക് അതെങ്ങനെ രചനയിലൂടെ കൈമാറ്റം ചെയ്തു എന്നതാണ് ഇൻഷാല്ലാ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അല്പം പിന്നെ ഒരു നീണ്ട വിഷയമാണ്, എന്നാലും നമ്മൾ ഇൻഷാല്ലാ കഴിവിൻ്റെ പരമാവധി ഒരു വിഷയം അതിനോട് നീതി പുലർത്തി ഒരു അവതരണമാണ് ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. എന്താണ് സുന്നത്ത്? എന്താ സുന്നത്ത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ. അതേതാ ചര്യകൾ എന്ന് പറഞ്ഞാൽ നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നബിസ്വല്ലാ തങ്ങൾ അംഗീകാരം നൽകിയ കാര്യങ്ങൾ അല്ലെ. മാ ഉസിറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫഇലിൻ ഔ തഖ്രീർ. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞതിന്റെ അറബി അതാണ്. തിരുചര്യകൾ, തിരുമൊഴികൾ, തിരുനബി അംഗീകാരം നൽകിയ വിഷയങ്ങൾ, ഇതിനാണ് സുന്നത്ത് എന്ന് പറയാം. ആ സുന്നത്തുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഒന്നാം നൂറ്റാണ്ടിൽ കർണുൽ അവ്വൽ. തദ്വീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തദ്വീനു സുന്ന, സുന്നത്തിന്റെ ക്രോഡീകരണം. അത് ഒന്നാം നൂറ്റാണ്ടിൽ, പിന്നെ രണ്ടാം നൂറ്റാണ്ടിൽ, മൂന്നാം നൂറ്റാണ്ടിൽ, നാലാം നൂറ്റാണ്ടിൽ, അഞ്ചാം നൂറ്റാണ്ടിൽ, ഇങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും എങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ ആരാൽ ക്രോഡീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ക്രോഡീകരണത്തിന്റെ സവിശേഷതകളും പ്രത്യേകതകളും ഓരോ നൂറ്റാണ്ടുകളിലും അതെങ്ങനെ, അതാണ് ഇവിടെ ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ സുന്നത്തിന്റെ മഹത്വവും സുന്നത്തിന്റെ വലിപ്പവും അതിന്റെ പ്രത്യേകതയും അതൊക്കെ നമുക്ക് ബോധ്യപ്പെടും. സുന്നത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതൊരു നിസ്സാര സംഗതിയല്ല എന്നതാണല്ലോ. നാളുകൾക്ക് സുന്നത്ത് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാര വിഷയം, ആർക്കും എന്തും കയറി ചെയ്യാവുന്ന വിധം ഒരു വിഷയമാണ് സുന്നത്ത്. പക്ഷേ പൂർവികർ എങ്ങനെയാണ് ഈ സുന്നത്തുകളെ കൈകാര്യം ചെയ്തത്, അവർ സുന്നത്തിനോട് എങ്ങനെയാണ് സമീപിച്ചത്, എങ്ങനെയാണ് ഈ സുന്നത്തുകൾ അവർ പിൽക്കാലത്തേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു അന്വേഷണത്തിലൂടെ ഇൻഷാല്ലാ നമുക്ക് ബോധ്യപ്പെടും. തദ്വീന സുന്ന ഫിൽ കർണിൽ അവ്വൽ, അത് നമ്മുടെ ആ തീയതി. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് രചനയിലൂടെ സുന്നത്ത് ക്രോഡീകരിക്കപ്പെടണമെങ്കിൽ രചിക്കുന്ന ആളുകൾ വേണം അല്ലെ, എഴുതുന്ന ആളുകൾ വേണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ച നാളുകളിൽ എഴുത്തുകാരുണ്ടായിരുന്നു. റസൂൽ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കാണ്? വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ. റസൂലുള്ളാഹിനെ അള്ളാഹു നിയോഗിച്ചത് ആരിലേക്കാണ്? ഉമ്മീയിനിലാണ്. ഉമ്മീൻ എന്ന് പറഞ്ഞാൽ നിരക്ഷരാണ്. അതവിടുത്തെ പൊതു ആളുകളുടെ സ്വഭാവമാണ്, അവർ നിരക്ഷരായിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എഴുത്തുകാരുണ്ടായിരുന്നില്ല എന്ന അല്ല. പിന്നെയോ എഴുത്തുകാരുണ്ടായിരുന്നു, അതിന് തെളിവാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ വഹീ എഴുതുന്നവർ 40 പേരുണ്ടായിരുന്നു. വഹീ എഴുതാൻ മാത്രം 40 ആളുണ്ടായിരുന്നു. വഹീ എന്ത് എഴുതുന്നത്? വിശുദ്ധ ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമാകുമ്പോൾ അത് എഴുതിയിരുന്ന 40 ആളുകളുണ്ടായിരുന്നു. അപ്പൊ എഴുത്തുകാരുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളുകളിൽ. പിന്നൊന്ന്, മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനാകുന്നതിന് മുമ്പ് തന്നെയും മക്കത്ത് എഴുതുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവർ കവിതകളും മറ്റും ഒക്കെ എഴുതിയിട്ട് കാബയിൽ തൂക്കിയിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവിടെ എഴുത്ത് പഠിപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു, എഴുത്ത് പഠിപ്പിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മൾ ബദർ യുദ്ധത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ നിന്ന് യുദ്ധബന്ദികളെ പിടിച്ചു 70 പേരെ. അവരെ മദീനയിലേക്ക് കൊണ്ടുപോയി, ബന്ദികളെ കൊണ്ടുപോയി. എന്നിട്ട് അവരെ ഏൽപ്പിച്ചൊരു സംഗതി ഉണ്ടാകുന്ന മദീനയിൽ ഓരോ 5 പേർക്കും അല്ല 10 പേർക്കും ഓരോരുത്തർ എഴുത്തു പഠിപ്പിക്കുക എന്നുള്ളതാണ്, എഴുത്തു പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോ മക്കയിൽ എഴുതുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കുറവായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു? എഴുത്ത് പഠിപ്പിക്കപ്പെട്ടു. ആരാൽ? ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ടവരാണ്. അപ്പോ എഴുത്തറിയുന്ന ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ ഉണ്ടായിരുന്നു, വിശ്വസിക്കാൻ മക്കയിൽ കൂടുതലായിരുന്നു. മദീനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടുണ്ട്. അപ്പോ പിന്നെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും സഹാബത്തിന്റെ കാലഘട്ടത്തിലും എഴുതാൻ അവിടെ എഴുത്തറിയുന്ന ആളുകളില്ലായിരുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് പിന്നെ അറിവില്ലായ്മയാണ്. കാരണം എന്താ? അവിടെ എഴുത്തറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു, അവർ എഴുതിയിരുന്നു. അതാണ് നമ്മുടെ അടുത്ത വിഷയം, എഴുതിയിരുന്നോ എന്നുള്ളത്. ഇൻഷാല്ലാഹിലേക്ക് നമുക്ക് വരാം. സുന്നത്ത് എന്താ ഇതിന്റെ പ്രാധാന്യം? സുന്നത്തിന്റെ പ്രാധാന്യം പറഞ്ഞി എന്താ? സുന്നത്ത് എന്താണ്? വഹയാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് എനിക്ക് ഖുർആനും ഖുർആനെ തുല്യമായത് നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആനെ തുല്യമായി നൽകപ്പെട്ടതെന്ന് അത് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് അല്ലെ. സഹാബികൾ സുന്നത്തിനെ പരിഗണിച്ചിരുന്ന കുറെ സംഭവങ്ങൾ. ഒരു ഉദാഹരണം, ഇപ്പൊ ഉഖ്ബത്ത് ബിൻ ഹാരിസ് മക്കയിലായിരുന്നു. ഭാര്യനോടൊത്ത് ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉഖ്ബ നിനക്കും നിന്റെ ഭാര്യക്കും ഞാൻ പാല് തന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വന്ന് പറയുന്നത് നിനക്കും നിന്റെ ഭാര്യക്കും ഞാൻ പാല് തന്നിട്ടുണ്ട് എന്ന് ഉഖ്ബത്ത് ബിൻ ഹാരിസിനോട് ഒരു പെണ്ണ് വന്ന് പറയാണ് മക്കയിൽ. ആ പെണ്ണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താണ്? ആ നീ കല്യാണം കഴിച്ചിരിക്കുന്നത് മുലകുടി ബന്ധത്തിൽ നിന്റെ പെങ്ങളെയാണ്, അതാണ് എന്റെ അർത്ഥം. ഉഖ്ബ എന്താ ചെയ്തറിയോ? അത് ആ പെണ്ണ് പറഞ്ഞു കേട്ട മാത്രയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. അവിടെ നിന്ന് മദീനയിലേക്ക് പോകാൻ അന്നത്തെ മാതിരിയല്ല, അന്ന് എത്ര ദിവസങ്ങൾ എടുക്കും ആ യാത്ര. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുന്നു, റസൂലെ അറിയാതെ അല്ല, പിന്നെ ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവൾ എന്റെ സഹോദരിയാണ് മുലകുടി ബന്ധത്തിൽ എന്നുള്ളത് ഞാൻ അറിയാതെയാണ് കെട്ടിയത്. ഞാൻ അവൾ ഒഴിവാക്കണം എന്ന് ചോദിക്കാണ്. ഞാൻ അറിയില്ല കല്യാണം കഴിച്ചപ്പോ, ഇനി ഞാൻ ഒഴിവാക്കണം. ഒരു സ്ത്രീ വന്ന് പറയാണ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും മുലപ്പാല് തന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് ഒഴിവാക്കാണ് വേണ്ടത്, കാരണം ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലേ. ഒഴിവാക്കാണ് വേണ്ടത്, ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലേ. ഉഖ്ബ അതനുഷ്ഠിച്ചു. ജീവിത സഖിയാണ് എന്ത് ചെയ്യണത്? മുറിച്ചു മാറ്റണത്. എന്തിനു? കാരണത്താൽ ഒരു ആ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സത്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോ. മനസ്സിലെ? തിരുമൊഴി അറിയാൻ, തിരുനബിയുടെ വിധി അറിയാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുക. എന്നിട്ട് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രയോഗവൽക്കരിക്കണം. ഇത് കുറെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ സഹാബികൾ എല്ലാവരും സ്വർണത്തിന്റെ മോതിരണിഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു. സ്വർണം വിരോധിക്കുന്നതിന് മുമ്പാണത്. സ്വർണ്ണ മോതിരം അണിഞ്ഞു. അത് കണ്ടപ്പോ സഹാബികൾ എല്ലാവരും സ്വർണ്ണ മോതിരം അണിഞ്ഞു. നബിസ്ലാസ്ലമ തങ്ങൾ അത് പിന്നെ ഒഴിവാക്കി. വഹി വന്ന പുരുഷന്മാർക്ക് സ്വർണം പറ്റൂല. നബിസ്ലാസ്ലമ തങ്ങൾ ഒഴിവാക്കിയത് കണ്ട മാത്രേ നബിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞതുമില്ല, എല്ലാവരും അത് ഒഴിവാക്കി. സഹിയായി ധരിക്കപ്പെന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മനസ്സിലാക്ക സുന്നത്ത് പിൻ അനുധാവനം ചെയ്യണമെന്നുള്ള ആ ഒരു വ്യഗ്രതയുണ്ട്. ഒരിക്കൽ നബിസ്ലാസ്ലമ തങ്ങൾ നിസ്കരിക്കുകയാണ്. അപ്പൊ റസൂലിന്റെ പാദരക്ഷ ധരിച്ചാൽ നിസ്കരിക്കണം, ചെരുപ്പിട്ടാ നിസ്കരിക്കണം, ചെരുപ്പിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തിനിടയിൽ റസൂലിന്റെ ചെരുപ്പ് രണ്ടു ഊരിയച്ച്, രണ്ട് ചെരുപ്പ് ഊരിയച്ച്. അപ്പൊ സഹാബികൾ എന്ത് ചെയ്തു? ഇത് കണ്ടപ്പോ ചെരുപ്പിട്ട് നിസ്കരിച്ചു. നിസ്കാരത്തിനിടയിൽ അവരും ചെരുപ്പ് ഊരിയച്ച്, നിസ്കാരത്തിനിടയിൽ അവര് ചെരുപ്പ് ഊരിയച്ച്. സല കഴിഞ്ഞു, റഹ്മക്കല്ല, സല കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ ചെരുപ്പ് ഊരിയച്ച്? അപ്പൊ സഹാബികൾ പറയാണ്, നിങ്ങൾ ചെരുപ്പ് ഊരിയക്കണേ ഞങ്ങൾ കണ്ടു, അപ്പൊ ഞങ്ങൾ ഊരിയച്ചു. നിങ്ങൾ ഊരിയച്ചു എന്താ അറിയിക്കണത്? ഇതൊക്കെ ഖുർആനിലുള്ളതാ അല്ല, പിന്നെയോ ഇത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളാണ്. ആ ചര്യകളെ പിൻപറ്റുവാൻ സഹാബത്തിന്റെ വ്യഗ്രതയാണ്, സഹാബത്തിന്റെ വ്യഗ്രതയാണ്. ചോദ്യം ചെയ്തു അറിഞ്ഞു അല്ല, പിന്നെയോ അത് പിൻപറ്റാനുള്ള അവരുടെ ആ ത്വരയാണ് അറിയിക്കുന്നത്. ഇത് സുന്നത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന തെളിവുകൾ ധാരാളമാണ്. പക്ഷെ ഞാൻ ചില ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ഇങ്ങനെ സംഭവങ്ങളെ ഉണർത്തി എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടത് എങ്ങനെയെന്നുള്ളത് അറിയാൻ കൂടിയാണ് ഈ ഉദാഹരണങ്ങൾ. ഹയാത്തിന്റെ നബിസ്ലാസ്ലമാങ്ങളുടെ ജീവിതനാളിൽ എങ്ങനെ സുന്നത്ത് സംരക്ഷിക്കപ്പെട്ടു, സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ എന്ത് ചെയ്തു, പിന്നെ ആ കണ്ണിൽ റസൂലുള്ളാഹി എന്ത് ചെയ്തു, പകർത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ ചര്യകൾ പകർത്തി. എന്നിട്ട് ആ സുന്നത്തുകൾ കണ്ടുപഠിച്ച് പ്രയോഗവൽക്കരിച്ചാണ് എന്ത് ചെയ്തത്, സുന്നത്തിനെ ആ സഹാബികൾ സംരക്ഷിച്ചത്. അത് തിരുനബിയുടെ ജീവിത നാളുകളിൽ അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ഇവിടെ ഞാൻ പറഞ്ഞത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകണമെങ്കിൽ ആലോചിച്ച് നോക്കിയ ഒരു സുന്നത്തിന്റെ വിഷയത്തിൽ, അതായിരുന്നു അവരുടെ സാഹസം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇത് എഴുതിയിരുന്ന സുന്നത്ത് എഴുതിയിരുന്ന ചിലര് മനസ്സിലാക്കിയത് സുന്നത്ത് നബിയുടെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ്. അതിന്റെ ക്രോഡീകരണം വളരെ വൈകിപ്പോയിട്ടുണ്ട് പിൽക്കാലത്താണെന്ന് ചിലർ പറയുന്നത്, മനസ്സിലല്ലേ. ചിലരത് വളരെ മോശമായിട്ടാണ് അവതരിപ്പിക്കുക, വളരെ പിൽക്കാലത്ത് ക്രോഡീകരിച്ച ഒരു സംഗതിയാണ് സുന്നത്തെന്ന്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ സുന്നത്തിനെ ക്രോഡീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ഹദീസ് എഴുതുന്നത് വിരോധിച്ച വിഷയത്തിൽ ഒരു ഹദീസ് പറയപ്പെടാറുണ്ട്. അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് അബു സഈദ് പറയുന്നത്, ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ വമൻ കതബ അന്നി ഗൈറൽ ഖുർആനി ഫലിയംഹഹു. ഇങ്ങനൊരു ഹദീസ് ഉണ്ട് അബു സഈദിൽ നിന്ന് റിപ്പോർട്ട്, ഇമാം മുസ്ലിമിന്റെ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് അബു സഈദ് പറയുന്നത്, എന്നിൽ നിന്ന് ഖുർആൻ ഒഴിച്ച് ബാക്കിയൊന്നും നിങ്ങൾ എഴുതരുത്, ഖുർആൻ അല്ലാത്തതൊന്നും നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത് റസൂലുള്ള പറഞ്ഞു എന്നാണ്. വല്ലവരും ഖുർആൻ അല്ലാത്തത് എഴുതിയിട്ടുണ്ട് എങ്കിൽ ഫല്യംഹഹു, അതവൻ മായിക്കട്ടെ എന്നാണ്. ഫല്യംഹഹു, അതവന് മായിക്കട്ടെ എന്നാണ്. അപ്പൊ ഈ ഹദീസ് എത്താൻ അറിയിക്കണം, അബു സഈദിന്റെ ഈ ഹദീസ് ഖുർആൻ അല്ലാത്ത എഴുതിയിട്ടുണ്ടെങ്കിൽ മായിക്കാൻ റസൂലുള്ള കൽപ്പിച്ചു എന്നുള്ളതാണ്. സുന്നത്ത് രേഖപ്പെടുത്താൻ റസൂലുള്ള അനുവദിച്ചിട്ടില്ല എന്നും സുന്നത്ത് എഴുതിയിട്ടെങ്കിൽ തന്നെ മായിക്കണം എന്നും ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്നും പറയുന്നവരുടെ ഒരു തെളിവാണിത്. എന്തിനാണ് അവരത് പറയുന്നത്? സുന്നത്ത് നബിയുടെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ്. ഇതല്ലാത്ത വേറെയും ചില റിപ്പോർട്ടുകളുണ്ട്, പക്ഷെ ആ റിപ്പോർട്ടുകളൊന്നും സഹിഹല്ല. വന്നതിൽ സഹിഹായ റിപ്പോർട്ട് ചെയ്ത് മാത്രമാണ് ഈ അബു സഈദിന്റെ റിപ്പോർട്ട് മാത്രമാണ്, അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ വിഷയം ഈ ഖുർആൻ അല്ലാത്തത് നിങ്ങൾ എന്നിൽ നിന്ന് എഴുതരുത്, എഴുതിയവർ അത് മായിക്കട്ടെ എന്ന് പറഞ്ഞ ഈ ഹദീസ് ഉണ്ടല്ലോ. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. മുസ്ലിം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇമാം ബുഖാരി മുസ്ലിമിന് ആ വിഷയത്തിൽ എതിർത്തിട്ടുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞത് ഇത് റസൂലുള്ളാഹിന്റെ മൊഴിയല്ല, അബൂ സഈദുൽ ഖുദ്രിയുടെ വാക്കാണ്, അബൂ സഈദുൽ ഖുദ്രിയുടെ വാക്കാണ്. അപ്പൊ അത് എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്തത് എഴുതരുത്, എഴുതിയവർ ആയിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഇമാം ബുഖാരിയുടെ വാദപ്രകാരം അത് അബൂ സഈദുൽ ഖുദ്രി റാവിയാണ്, സഹാബിയാണ്. അതേസമയം ഇമാം മുസ്ലിം പറയുന്നത് ഇല്ല, മർഫുവായ ഹദീസാണ്, മൗഖൂഫല്ല, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിയാണ് എന്നാണ്. രണ്ടായാലും റസൂലുള്ളാഹിന്റെ വാക്കായാലും ഇനി അബൂ സഈദുൽ ഖുദ്രിയുടെ വാക്കായാലും അത് ആദ്യ നാളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനമാണ്, അല്ലെങ്കിൽ അബൂ സഈദുൽ ഖുദ്രിയുടെ ആഹ്വാനമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്ന സമയമാണത്, വിശുദ്ധ ഖുർആൻ എഴുതുന്ന സമയമാണ്. അപ്പൊ ആ എഴുത്തിലേക്ക് എന്ത് വരരുത്, വിശുദ്ധ ഖുർആൻ അല്ലാത്തത് തിരുമൊഴിയായാലും വരരുത് എന്ന നിസ്കർഷതയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആൻ ക്രോഡീകരിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസുകൾ കൂടി ക്രോഡീകരിക്കുകയായാൽ ഇന്നത്തെ മാതിരിയല്ല അന്ന് ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഖുർആൻ എവിടെ എഴുതുന്നത്? ആ മനസ്സുകളിൽ ക്രോഡീകരിക്കുന്നതിനെ പോലെ തന്നെ ഏടുകളിലും തോലുകളിലും കല്ലുകളിലൊക്കെ എഴുതുന്നുണ്ട്, മനസ്സിലല്ലേ? അപ്പൊ ആ കാലഘട്ടത്തിൽ സുന്നത്തും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താവും? ആ ഇത് കൂടി കലരുന്ന ഒരു പ്രശ്നം വരും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഖുർആൻ അല്ലാത്തത് എഴുതിയവർ മായ്ക്കാനും ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്നും പറഞ്ഞത്. പിന്നെ ഈ ഒരു റസൂലുള്ളാഹിന്റെ കാലത്ത് സുന്നത്തുകൾ എഴുതിയിരുന്നു, അതിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. ഇത് അബൂ സഈദ് റളിയല്ലാഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖുർആൻ അല്ലാത്തത് എഴുതിയത് മായ്ക്കാൻ റസൂലിനെ കൽപ്പിച്ച ഒരു വചനമുണ്ട്. അത് എന്താണ് അറിയിക്കുന്നത്? അത് അറിയിക്കുന്നത് ഖുർആൻ എഴുതിയിരുന്ന സമയത്ത് ഹദീസ് കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഖുർആനുമായിട്ട് ചേരും, അല്ലെങ്കിൽ ഖുർആനിലേക്ക് ഖുർആനായിട്ട് ആളുകൾ അത് തെറ്റിദ്ധരിക്കും എന്നതിനാലാണ് എന്ത് ചെയ്തത്, എഴുതണ്ട മായ്ക്കാൻ വേണ്ടി പറഞ്ഞത്. അത് തന്നെയും റസൂലുള്ളാഹിന്റെ വാക്കാണോ അതല്ല അബൂ സഈദിന്റെ വാക്കാണോ, രണ്ട് പ്രബല ഇമാമ്മാർക്കിടയിൽ എന്തുണ്ട്, അതിലെ വീക്ഷണ വ്യത്യാസം. ഇമാം ബുഖാരി പറയുന്നത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കല്ല, അത് അബൂ സഈദിന്റെ വാക്കാണ് എന്നാണ്. അതാണ് ആ വിഷയത്തിൽ സഹിയായി വന്ന ഒരു വചനം, ഒരൊറ്റ വചനം. വേറെയുള്ള വചനങ്ങളൊന്നും എന്തല്ല, ഈ വിഷയത്തിൽ സഹിയല്ല. സുന്നത്ത് എഴുതരുത്, ഖുർആൻ മാത്രം എഴുതിയാൽ മതി എന്ന് അറിയിക്കുന്ന, അല്ലെങ്കിൽ സുന്നത്ത് എഴുതുന്നതിൽ വിലക്കുള്ളതായി പറയപ്പെടുന്ന വചനങ്ങളൊന്നും സഹിയായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹദീസ് എഴുതിയിരുന്നോ എന്നുള്ളതാണ്. നബിയുടെ കാലത്ത് ഹദീസുകൾ എഴുതിയിരുന്നു, എഴുതി വച്ചിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും കൽപ്പിച്ചിരുന്നു. ഇപ്പോ മക്കൽ ഫത്ഹിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ റസൂലുള്ള കുറെ മതവിധികളൊക്കെ പറഞ്ഞിട്ടായിരുന്നു പ്രസംഗം. അപ്പോ അബൂഷ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു, അബൂഷ അയാൾ വിദൂരതയിൽ നിന്ന് വന്നാണ്. അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ നിങ്ങൾ ഇതെനിക്ക് എഴുതി തരണം എന്ന് പറയാം, ഈ പറഞ്ഞ എഴുതി തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തറിയുന്ന സഹാബികളോട് പറയുന്നുണ്ട്, ഉക്തുബൂലി അബീഷ, ഉക്തുബൂലി അബീഷ, അബീഷാഹിനെ നിങ്ങൾ ഇത് എഴുതി കൊടുക്കും എന്ന് പറയുന്നുണ്ട്, മനസ്സിലല്ലേ? അപ്പൊ സുന്നത്ത് എഴുതിയിട്ടുണ്ട്, റസൂലുള്ളാഹി അതിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ട്, എന്താ അബൂ ഹുറൈറ പറയുന്നത്, എന്നോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു റാവിയില്ല, എന്നോളം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളുമില്ല, അബ്ദുല്ലാഹിബിന് അംറല്ലാതെ. എന്നിട്ട് പറയുന്നത് ഫഇന്നഹു കാന യക്തുബു വലാ അക്തുബ്, ഞാനാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്, എന്നോളം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരല്ലാതെ, അബ്ദുല്ലാഹിബിന് അംറല്ലാതെ. അദ്ദേഹം എഴുതുമായിരുന്നു, ഞാൻ എഴുതുമായിരുന്നില്ല. അബ്ദുല്ലാഹിബിന് അംറുൽ ആസ് ഹദീസുകൾ അത് എഴുതി വെക്കുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, ഈ അബ്ദുല്ലാഹിബ്നു അംറുൽ ആസ് ഇത് എഴുതായിരുന്നു, ഹദീസുകൾ എഴുതിയേക്കും, സുന്നത്തുകൾ എഴുതിയേക്കും. അപ്പോ ഖുറൈശികൾ തടഞ്ഞു, മുസ്ലിമീങ്ങൾ പലരും തടഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹിബ്നു അംറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ആളുകൾ എന്നെ തടയാണ്, ഞാൻ നിങ്ങളുടെ സുന്നത്തുകൾ എഴുതി വെക്കുമ്പോൾ തടയാണ്. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബ്നു അംറിനോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ വായിലേക്ക് ചൂണ്ടിയിട്ട്, ഉക്തുബ് ഫഇന്നഹു ലാ യഖ്റുജു മിന്നി ഇല്ലൽ ഹഖ്, അബ്ദുള്ള നീ എഴുതിക്കോ, എന്നിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും പുറത്തു വരില്ല എന്ന് പറഞ്ഞു. ഖുറൈശികൾ തടഞ്ഞതായിട്ട് അബ്ദുള്ള പറയുമ്പോൾ പറയുന്നു, റസൂലുള്ള മനുഷ്യനല്ലേ, ദേഷ്യം വരുമ്പോൾ അതേപോലെ തൃപ്തി വരുമ്പോഴൊക്കെ റസൂലുള്ള സംസാരിക്കും, അതൊക്കെ എഴുതാൻ പറ്റുമോ, അതുകൊണ്ട് നിങ്ങൾ എഴുതണ്ട എന്ന് ആളുകൾ അബ്ദുള്ളാഹിബ്നു അംറിനെ തടഞ്ഞപ്പോഴാണ് പറഞ്ഞത് റസൂലുള്ളാഹിനോട്, റസൂലെ ആളുകൾ തടയാണ്, ഞാൻ ഇതൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറയുന്നത് നീ എഴുതിക്കോ, എന്റെ വായിൽ നിന്ന് ഹക്ക് മാത്രമേ പുറം ലോകം പാടും അല്ലെങ്കിൽ പുറത്തു വരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതാൻ കൽപ്പിച്ചു, അസലമത്തിന്റെ കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളത് ഇതേപോലെ വേറെയും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? സുന്നത്തുകൾ എഴുതുക എന്നുള്ളതും എഴുതി സംരക്ഷിക്കുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ധാരാളമാണ്. ശരി, അന്ന് എഴുത്തറിയുന്നവരില്ലായിരുന്നു, ആളുകൾ നിരക്ഷരായിരുന്നു എന്നുള്ള വാദം ശരിയല്ല. എഴുത്തറിയുന്നവർ അവിടെ ഉണ്ടായിരുന്നു, അവർ എഴുതുകയും ചെയ്തിരുന്നു. വഹയ് എഴുതാൻ, ഖുർആൻ എഴുതാൻ മാത്രം 40 സഹാബികളുണ്ട്. നമ്മൾ അവരുടെ ഈ എഴുത്തുകാരുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ പ്രസിദ്ധരായവർ 10 പേർ മനസ്സിലായി. ബാക്കി വേറെയും ആളുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എഴുതിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആളുകളുണ്ടായിരുന്നു, എഴുതുകയും ചെയ്തിരുന്നു. ഇതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. നിസ്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും തിരുവിയോഗ ശേഷവും സഹാബത്തിന്റെ കാലം വന്നു. സഹാബികളുടെ കാലഘട്ടത്തിൽ അവർ സുന്നത്തിനെ സംരക്ഷിച്ചു. എങ്ങനെ സംരക്ഷിച്ചു? സുന്നത്ത് പഠിച്ച് പ്രാവർത്തികമാക്കി സംരക്ഷിച്ചു. സുന്നത്തറിയാൻ അവർ ദീർഘയാത്ര ചെയ്തിരുന്നു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോ ജാബിർ ഇബ്നു അബ്ദില്ല ഷാമിലേക്ക് പോണ്ട്, മദീനയിൽ നിന്ന് ജാബിർ ഇബ്നു അബ്ദില്ല ഷാമിലേക്ക് പോണ്ട്. ഷാമിൽ അബ്ദുല്ലാഹിബ്നു ഉനൈസ് അദ്ദേഹം എന്തിനാ അവിടെ പോണത്? ജാബിർ പോണത് എന്തിനാ? അബ്ദുല്ലാഹിബ്നു ഉനൈസ് ഒരു ഹദീസ് പറയുന്നു എന്ന് കേട്ടിട്ടു. ഒരു ഹദീസ് ഹൗലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അബ്ദുല്ലാഹിബ്നു ഉനൈസിന് മാത്രം അറിയുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് കേൾക്കാനാണ് ആര് പോണത്? ജാബിർ പോണത്, മദീനയിൽ നിന്ന് ഷാമിലേക്ക്. ആ ഹദീസ് കേട്ട് മടങ്ങി, ഷാമിൽ നിന്ന് മടങ്ങി. ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്. അതേപോലെ തന്നെ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്നു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക്, എന്തിനാ? മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒരു നീണ്ട യാത്ര. അവിടെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് അദ്ദേഹത്തിനെ അറിയൂ. മൻസത്ര മുസ്ലിം മൻസത്രഹുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. ഒരു മുസ്ലിമിന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത മറക്കുമെന്ന് അറിയിക്കുന്ന ഹദീസ്. അത് ആർക്കേ അറിയുള്ളൂ? ഉഖബക്കെ അറിയുള്ളൂ. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ ഹദീസ് കേൾക്കാൻ അബു അയ്യൂബ് അൻസാരി മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക്, എന്നിട്ടോ അത് കേട്ട മാത്രമേ തിരിച്ചു വരികയാണ്. ഒരു മാസത്തെ യാത്രാദൂരം എന്നാണ്, ഒരു മാസത്തെ യാത്രാദൂരം. ഹദീസ് കേട്ട് പിന്നെ ഒരു വർത്തമാനം പറയാൻ പോലും അബു അയ്യൂബ് അൻസാരി നിന്നിട്ടില്ല. ഞാൻ വന്നത് ഈ ഹദീസ് കേൾക്കാനാണ്. അത് കേട്ടു, ഖലാസ്, അദ്ദേഹം മടങ്ങും ചെയ്തു. മനസ്സിലെ? ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം ഹദീസ് മനസ്സിലാക്കുവാനുള്ള അവരുടെ ആ യാത്രയുടെ, അവരുടെ ആ ത്യാഗത്തിന്റെ ഉദാഹരണങ്ങൾ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഹദീസുകൾ ഒക്കെ സഹാബികൾ ഹദീസുകൾ എങ്ങനെ രേഖപ്പെടുത്തി എന്നതിന്റെ ഉദാഹരണമാണ്. ഉസൈദ് ഇബ്നു ഹുദൈർ അൽ അൻസാരി ഹദീസുകളെ എഴുതി മർവാൻ ഇബ്നു ഹക്കമിന് എഴുതി കൊടുത്തയച്ചിരുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹം ഹദീസുകൾ എഴുതി ആമിർ ഇബ്നു സഅദ് ഇബ്നു അബീ വഖാസിന് നൽകി കൊടുത്തയച്ചിരുന്നു. സയ്ദ് ഇബ്നു അർഖം ഹദീസുകൾ എഴുതി അനസ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ചിരുന്നു. സയ്ദ് ഇബ്നു സാബിത് ഈ പിന്നെ വലിയപ്പയുടെ വിഷയത്തിൽ നിന്നുണ്ടെങ്കിൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു മസലയിലാണ്, ഹദീസുകൾ എഴുതി അത് ഉമർ റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ചിരുന്നു. ഇതൊക്കെ ഒരു ഹദീസുകളെ എഴുതി ചൊല്ലി അയക്കല്ല, പിന്നെയോ എഴുതി അത് അയക്കണം. അതേപോലെ സമ്രത്ത് ബിൻ ജുന്ദബ് ഹദീസുകൾ എഴുതി സ്വന്തം മകൻ സുലൈമാൻ ഇബ്നു സമ്രക്ക് കൊടുത്തയച്ചിരുന്നു. ആ എഴുതിയ കത്ത് അതൊരു പ്രസിദ്ധമായ കത്താണ്. കാരണം എന്താ, കുറെ ഹദീസുകളുടെ ഒരു ക്രോഡീകരണമായിരുന്നു സമുറ നടത്തിയിരുന്നത്, മനസ്സിലായി? എന്നിട്ട് മകന് കൊടുത്തയച്ച്. ഇതൊക്കെ പിന്നെ എഴുത്തുകുത്തുകളായിട്ട്, മനസ്സിലായി, എഴുത്തുകളായിട്ട് കത്തുകളായിട്ട് അവര് സുന്നത്തുകളെ കൊടുത്തയച്ചതിന്റെ ഉദാഹരണങ്ങളാണ്. ഇതല്ലാതെ വേറെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും, മനസ്സിലായി? മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അനസ് അവരൊക്കെ പറയാറുണ്ട് ഉക്തുബുൽ ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, നിങ്ങൾ ഇൽമ് എഴുതി രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. എഴുതിയിട്ട് രേഖപ്പെടുത്തണം. കാരണം ഇൽമ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം? സുന്നത്താണ്. ഇൽമ് എന്നുള്ളതുകൊണ്ട് മുഖ്യമായിട്ട് ഉദ്ദേശം സുന്നത്താണ്. അപ്പൊ സുന്നത്തിനെ നിങ്ങൾ എഴുതി വെക്കണം എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ശിഷ്യന്മാരോട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാർ കുറെ ഉണ്ട്, അത്താഹ ഇബ്നു അബീ റബാഹിനെ പോലെ കുറെ ശിഷ്യന്മാരുണ്ട്, അവരോടൊക്കെ അനുശാസിച്ചിരുന്നു. സയ്യിദ് ഇബ്നു ജുബൈർ, അതേപോലെ തന്നെ മുജാഹിദ് ഇബ്നു ജബർ, ഇതൊക്കെ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരോട് പറയണം നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കണം. അതുകൊണ്ട് തന്നെ അവരെ എഴുതി വെച്ചിരുന്നു. സയ്യിദ് ഇബ്നു ജുബൈർ അയാൾ താബിയാണ്, താബിഇ പണ്ഡിതനാണ്. സയ്യിദ് ഇബ്നു ജുബൈർ ഇബ്നു അബ്ബാസിന് നേരിട്ടുള്ള ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് പറയാറുണ്ട് നിങ്ങൾ സുന്നത്തുകളെ എഴുതണം, കേട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറക്കാൻ മതി, അതുകൊണ്ട് നിങ്ങളത് എഴുതണം. അതുകൊണ്ട് തന്നെ സയ്യിദ് ഇബ്നു ജുബൈർ എവിടെ എഴുതാന്നറിയാം? അദ്ദേഹത്തിന്റെ സഹീഫ് ഉണ്ട്, സഹീഫ ആ ഏട്ടിൽ അദ്ദേഹം എഴുതും. എന്നിട്ട് പറയാണ് ഏട് തീർന്നാൽ അദ്ദേഹം തന്റെ ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പിന്റെ മുകളിൽ എഴുതും. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞാൽ കെഫ് ഉണ്ടല്ലോ കയ്യിൽ എഴുതും. ഇന്നത്തെ മാതിരി യഥേഷ്ടം പത്രങ്ങളോ പേപ്പറുകളോ സുലഭമായ കാലഘട്ടം അല്ല കാലഘട്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാഹസപ്പെട്ടിട്ട് എഴുതുന്നത്. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം എഴുതിയിരുന്നത്, മനസ്സിലായി? അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മറ്റൊരു ശിഷ്യനാണ് താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദ് ഇബ്നു ജബർ. മുജാഹിദ് ഇബ്നു ജബർ അറിയപ്പെട്ട മുഫസ്സിർ കൂടിയാണ് മുജാഹിദ് ഇബ്നു അബ്ബാസിന്റെ. അദ്ദേഹവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. കാരണം ഇബ്നു അബ്ബാസ് പറയാറുണ്ട് നിങ്ങൾ കേട്ടുപോയാൽ പോലെ എന്ത് ചെയ്യണം, നിങ്ങളത് രേഖപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ അതൊക്കെയും സഹാബികൾ എഴുതിയതിന്റെ ഉദാഹരണമാണ്. ഇവിടെ ചിലതൊന്നും പറയില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ, അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ സുന്നത്തിനെ എഴുതി അയച്ച ചരിത്രം കാണാൻ സാധിക്കും. ഇതൊക്കെ എന്റെ ഉദാഹരണങ്ങൾ. പിന്നെ കത്തുകൾക്കപ്പുറം, എഴുതി അയച്ച കത്തുകൾക്കപ്പുറം പലർക്കും ഏടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹദീസുകൾ എഴുതി വെച്ച ഏടുകൾ ഉണ്ടായിരുന്നു. ആ ഏടുകൾ ആരുടെയൊക്കെ ഏടുകൾ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരു സഹീഫ ഉണ്ടായിരുന്നു, അതിൽ അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. സദഖയുടെ നിയമങ്ങൾ, സകാത്തിന്റെ നിയമങ്ങൾ അറിയിക്കുന്ന കത്ത്, ഏട്, അത് അദ്ദേഹം കൈമാറിയത് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ബുലൂഗുൽ മറാമിന്റെ ക്ലാസ് എടുക്കുമ്പോൾ, ബുധനാഴ്ച ബുലൂഗുൽ മറാമിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഫതഹുൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ബുലൂഗുൽ മറാമിൽ ആദ്യത്തെ ഹദീസ് ആരുടെ ഹദീസ കൊടുത്ത്? അബൂബക്കർ റളിയല്ലാന്റെ ഈ ഏട കൊടുത്തത്. സകാത്ത്, അതിൽ പിന്നെ ഒട്ടകങ്ങളുടെ പ്രായം, എത്ര ഒട്ടകങ്ങൾ ഉണ്ടായാലും സക്കാത്ത്, ആടുകളുടെ പ്രായം, അതേപോലെ പശുക്കളുടെ പ്രായം, അതേപോലെ തന്നെ എത്ര പശുക്കൾ എത്ര ആടുകൾ ഉണ്ടായാലാണ് സക്കാത്ത്, പിന്നെ അങ്ങനെ ഓരോ നിയമങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് അത് പിന്നെ വ്യത്യസ്ത വിഷയങ്ങൾ അറിയിക്കുന്ന നീണ്ടൊരു ഹദീസ് കാണാൻ സാധിക്കും. അത് എവിടുന്ന അടുത്ത്? അബൂബക്കർ സിദ്ദീഖ് അതിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, സഹീഫയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. അതേപോലെ അലി റളിയല്ലാഹുവിന്റെ അടുത്ത് ഇതേപോലെ സഹീഫ ഉണ്ടായിരുന്നു, വേടുണ്ടായിരുന്നു. അലിയാരോട് ചോദിക്കാണ്, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വല്ല വസീയത്തു റസൂലുള്ള ചെയ്തിട്ടുണ്ടോ, സ്പെഷ്യലായിട്ട് വല്ല വസീയത്തും ചെയ്തിട്ടുണ്ടോ എന്ന് അലിയാരോട് ചോദിക്കാൻ കാരണം എന്താ? ആ ഖിലാഫത്ത് റസൂലുള്ളാന്റെ കാലശേഷം നിങ്ങൾക്ക് ഖിലാഫത്ത് വരും വിധം വല്ല വസീയത്തും നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് അലിയാരോട് ചോദിക്കുമ്പോ അലിയാര് പറയാണ് വാളോരെടുത്ത്, മൂപ്പരുടെ വാളിന്റെ ഓരെടുത്തിട്ട് അതിനൊരു ഒരു സഹീഫ പുറത്തെടുത്ത്, ഒരു ഏടിന് പുറത്തെടുത്ത്, ഈ ഏടിൽ കാണുന്നതല്ലാതെ വേറൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എനിക്ക് എഴുതി തന്നിട്ടില്ല, ഈ ഏടിൽ കാണുന്നതല്ലാതെ ഒന്നും റസൂലുള്ളാഹി എഴുതി തന്നിട്ടില്ല എന്ന് പറയണം. അപ്പൊ എന്താ ഏട്ടിൽ? ആ ഏട്ടിൽ നോക്കുമ്പോ ഹറമുകളുടെ അതിർത്തി, മക്ക മദീന ഹറമുകളുടെ അതിർത്തി, വിശിഷ്യ മദീനന്റെ ഹറമിലെ അതിർത്തി, അതേപോലെ തന്നെ ഈ ഒരാൾ അന്യർക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിക്രമപ്പെട്ടവനുള്ള മുറിവുകളും കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ എങ്ങനെയാണ് പ്രതിക്രിയ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് പിന്നെ ദായധനം, ആ വിഷയങ്ങൾ. അതേപോലെ തന്നെ പിന്നെ ഈ അസ്നാനുൽ ഇബിൽ എന്ന് പറയും, സക്കാത്തിൽ വിശിഷ്യ ഒട്ടകങ്ങളുടെ പ്രായം, അതിന്റെ വിശദ വിവരങ്ങൾ. അതേപോലെ തന്നെ പിന്നെ അതിലുണ്ടായിരുന്നാണ് ഇപ്പൊ ലാൻ അള്ളാഹു മൻ ലാന വാലിദൈ, ലാൻ അള്ളാഹു മൻ ദബഹ ലിഗൈരില്ലാ, ലാൻ അള്ളാഹു മൻ ഗയ്യറ മനാറൽ അർദ്, ലാൻ അള്ളാഹു മൻ ആവ മുഹദിസൻ, അള്ളാഹുവിന്റെ ശാപം ആരുടെ തലയിലാണ് വന്ന് വീഴുക, അവരെ കുറിച്ചുള്ളതായ ഒരു വിവരണം. ഇതൊക്കെയായിരുന്നു ആ ഏടുകളിൽ ഉണ്ടായിരുന്നത്. ഇത് ആരുടെ അടുത്ത് ഉണ്ടായിരുന്നത്? അലിയാരുടെ അടുക്കലുണ്ടായിരുന്നത്. ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു പല വിഷയങ്ങളുള്ള ഹദീസുകൾ. ഒന്നായിട്ട് ഒരു രചന ഇല്ലെങ്കിലും ഹദീസുകൾ രേഖപ്പെടുത്തുക എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാനുള്ള ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് അദ്ദേഹത്തിന്റെ സഹീഫത്തു സ്വാദിക നമ്മൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അംറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, റസൂലിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് എഴുതി വെച്ചിരുന്ന റാവിയാണാര്, സഹാബിയാണാര്. അബ്ദുല്ലാഹി ഇബ്നു അംർ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞാണ് എഴുതിക്കോ, എന്റെ വായിൽ നിന്ന് സത്യമല്ല, അതൊന്നും പുറത്തു വരില്ല, അദ്ദേഹം എഴുതിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ ഏടിനും തന്നെ പേര് സഹീഫത്തു സ്വാദിക എന്നാണ്, മനസ്സിലായോ? സത്യസന്ധമായ ഏടി എന്നുള്ളതാണ്. പിന്നെ സയ്യിദ് ഇബ്നു സാബിത്, പിന്നെ അത് നമുക്ക് ഇവിടെ വന്നാണ്, പിന്നെ ഉമറിനെ അയച്ച ആ സഹീഫ, അതേപോലെ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഏടുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫിന്റെ അടുത്ത്. ഇമാം ബുഖാരി അത് സഹീഹുൽ ബുഖാരിയിൽ അതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അബൂ മൂസ അൽ അശ്അരിയുടെ അടുക്കൽ, അതേപോലെ ജാബിർ ബിൻ അബ്ദുല്ലാഹിയുടെ അടുക്കൽ, ഇവരുടെയൊക്കെ അടുക്കൽ എന്തുണ്ടായിരുന്നു? ഹദീസുകൾ രേഖപ്പെടുത്തിയ സഹീഫകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഞാനിങ്ങനെ എഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച നാളിൽ തിരുമുഖത്ത് നേരിട്ട് സുന്നത്ത് സ്വീകരിച്ചവർ, തിരുചര്യയിൽ നേരിട്ട് പഠിച്ചവർ അന്ന് തന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു. അതൊരു ന്യൂനാലന്യൂന പക്ഷല്ല, പിന്നെയോ വലിയൊരാൾ വിഭാഗം അത് രേഖപ്പെടുത്തിയിരുന്നു. ഇതിലപ്പുറം എന്ത് ചെയ്തിട്ടുണ്ട്? സുന്നത്ത് മനഃപ്പാഠമാക്കിയവരും പഠിച്ചവരുമുണ്ട്, സുന്നത്ത് മനഃപ്പാഠമാക്കിയവരും പഠിച്ചവരുണ്ട്. അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. നമ്മളുടെ വിഷയം എന്താണ്? വിഷയം ക്രോഡീകരണം, എഴുത്താണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞാൻ മനഃപ്പാഠമാക്കിയിട്ട് ഇത് പകർത്തിയവരും പറഞ്ഞവരും ഇവിടെ ഉൾപ്പെടുത്താതെ എഴുതിയവരെ മാത്രം. ഇനി ഇതില് ഇപ്പൊ സഹാബികൾ എന്തിനാ ഞാൻ ഈ ഉദാഹരണമാണ്, സഹാബികളുടെ കാലത്ത് എന്ത് ചെയ്തിരുന്നു? ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഇതുപോലെ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്താ? ഇബ്നു അബ്ബാസിന്റെ അടുത്ത് ആരാ രേഖപ്പെടുത്തിയിരുന്നത്? ശിഷ്യൻ സയ്യിദ് ഇബ്നു ജുബൈറാണ്. സയ്യിദ് ഇബ്നു ജുബൈർ താബിഈയാണ്. അദ്ദേഹം ഇബ്നു അബ്ബാസ് കൽപ്പിച്ചതനുസരിച്ചായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് ഇബ്നു ജബർ ഇബ്നു അബ്ബാസിന് നേരിട്ടുള്ള ശിഷ്യനാണ്, ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹം. ഇതേപോലെ അബൂ ഹുറൈറ പ്രമുഖ റാവി, അദ്ദേഹം ഹദീസ് പറയുമ്പോൾ ഇപ്പൊ ബഷീർ ഇബ്നു നഹീഖ്, ബഷീർ ഇബ്നു നഹീഖ് ഇബ്നു അബ്ബാസ് അല്ല അബൂ ഹുറൈറയുടെ ശിഷ്യനാണ്, മനസ്സിലെ? അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസുകളെ രേഖപ്പെടുത്തിയിരുന്നു, ഹദീസുകൾ കാണാൻ സാധിക്കും. ഇതേപോലെ നഹീഖ് നഹീഖ് ബഷീർ ഇബ്നു നഹീഖ്, ഇതേപോലെ പിന്നെ മസ്റൂഖ് ഇമാം മസ്റൂഖ് ഇബ്നു അൽ അജ്ദ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ പ്രമുഖ ശിഷ്യനാണ്, മനസ്സിലെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനിൽ നിന്നുള്ള ഹദീസ് മസ്റൂഖ് രേഖപ്പെടുത്തിയിരുന്നു. സയ്യിദ് ഇബ്നു മുസയ്യിബ്, അതേപോലെ തന്നെ പിന്നെ അങ്ങനെ തുടങ്ങിയ സഹാബികൾ ഹദീസ് രേഖപ്പെടുത്തിയ താബിഈങ്ങളിൽ ഏറ്റവും പ്രബലൻ ഇമാം ഇബ്നു ശിഹാബ് അസ്സുഹരിയാണ്, മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്സുഹരിയാണ്. അദ്ദേഹം താബിഈങ്ങളിൽ ഏറ്റവും പ്രസിദ്ധനാണ് ഹദീസ് പിന്നെ രേഖപ്പെടുത്തിയവരിൽ, മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്സുഹരി, ഇമാം അസ്സുഹരി എന്ന് പറയുന്ന പണ്ഡിതൻ. ചിലർ പറയുന്നത് ഇപ്പൊ ഈ ഹദീസുകൾ റസൂലുള്ളാഹിന്റെയൊന്നും സഹാബികളുടെ ഒന്നും കാലത്ത് രേഖപ്പെടുത്തി തന്നെയല്ല, ആകെ രേഖപ്പെടുത്തി തുടങ്ങിയത് ആരിൽ നിന്നാണ്? സുഹരിയുടെ കാലം മുതലായെന്ന് പറയാറില്ല. അത് ശരിയല്ല, അത് ആ വാർത്ത ശരിയല്ല. എന്നിവിടെ സുന്നത്തുകൾ തുടങ്ങിയിട്ടുണ്ട്, അന്ന് തന്നെ ഇത് എഴുതലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹരിയുടെ സേവനം വളരെ പ്രസിദ്ധമാണ് താബിഈങ്ങളുടെ ചരിത്രം വായിക്കുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഭയങ്കര പ്രയാസമുണ്ടായി. അമ്മവി ഖലീഫയാണല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതായത് ഹദീസുകൾ മനഃപ്പാഠമാക്കിയവരൊക്കെ മരണപ്പെട്ടു പോവുകയാണ്, സഹാബികളൊക്കെ മരിച്ചു തുടങ്ങും പോവല്ലേ. അപ്പൊ ആ ഒരു അവസ്ഥ വന്നപ്പം ഉമർ ബിൻ അബ്ദുൽ അസീസാണ് എന്തിനു മുൻകൈ എടുക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹരിയെ ഏൽപ്പിച്ചു, എന്തിന്? ഹദീസുകളെ ക്രോഡീകരിക്കാൻ. അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബൂബക്കർ ഇബ്നു ഹസം എന്ന് പറഞ്ഞിട്ട് മദീനയിൽ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അബൂബക്കർ ഇബ്നു ഹസമിനോട് പറഞ്ഞു ഹദീസുകൾ മദീനയിൽ വെച്ച് ക്രോഡീകരിക്കാൻ. മദീനയിലുള്ള ഹദീസുകൾ വിശിഷ്യ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശിഷ്യയായ അംറ ബിന്ത് അബ്ദുറഹ്മാൻ, അംറ ബിന്ത് അബ്ദുറഹ്മാൻ വലിയ പണ്ഡിതയായിരുന്നു, ആയിഷ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണല്ലോ. അതേപോലെ തന്നെ ഖാസിം ഇബ്നു മുഹമ്മദ് ഇവരിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ഹദീസുകളെ ക്രോഡീകരിക്കാൻ അബൂബക്കർ ഇബ്നു ഹസമിനോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു. അതേപോലെ മുഹമ്മദ് ഇബ്നു ഷിഹാബ് സുഹരിയോട് ഹദീസുകളെ ക്രോഡീകരിക്കാൻ പറഞ്ഞു. അത് മദീനയിൽ നിന്ന് മാത്രമല്ല, എല്ലായിരുന്നു. പിന്നെ മദീനക്കാരോട് പ്രത്യേകിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞു ഹദീസുകൾ രേഖപ്പെടുത്താൻ, കാരണം ഹദീസ് അറിയുന്ന ആളുകളൊക്കെ മരിച്ചു പോവാൻ, അപ്പോ രേഖപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൽപ്പന പ്രകാരം ഏറ്റവും കൂടുതൽ അന്ന് ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതനാണ് ആര്? മുഹമ്മദ് ഇബ്നു ശിഹാബ് സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഹദീസ് ക്രോഡീകരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഈ കാലഘട്ടത്തിലെ ക്രോഡീകരണത്തിന്റെ പ്രത്യേകത അതൊരു ഗ്രന്ഥരചനയായിട്ട് എന്ത് ചെയ്തില്ല, ഒരു രചനയായിട്ട് പുറത്തു വന്നിട്ടില്ല. പിന്നെ ഹദീസുകളെ ക്രോഡീകരിക്കുമ്പോൾ അതിൽ ഹദീസുകൾ ഉണ്ടാകും, സഹാബികളുടെ വാക്കുകൾ ഉണ്ടാകും, സഹാബികളുടെ ഫത്വകൾ ഉണ്ടാകും, പിന്നെ ഈ താബിഈങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരുടെ വരെ ഫത്വകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ക്രോഡീകരണമാണ് നടന്നത്. അതിൽ ഹദീസുണ്ട്, സഹാബികളുടെ വാക്കുകളുണ്ട്. പക്ഷെ എന്ത് നടന്നിട്ടുണ്ട്? ഒരു ക്രോഡീകരണം ആ നടന്നിട്ടുണ്ട്. ഇത് അങ്ങനെ പിന്നെ ക്രോഡീകരിക്കാതെ വിട്ടൊരു കേസായിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് ഇക്കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ നബിയുടെ കാലത്ത്, സഹാബികളുടെ കാലത്ത്, താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഒക്കെ നടന്നതായ ക്രോഡീകരണം, അതിൽ ഞാൻ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടില്ല. അത് പിന്നെ കുറെ ഉദാഹരണം പറഞ്ഞത് സയ്യിദ് ബിൻ ജുബൈർ, അതേപോലെ തന്നെ ബഷീർ ബിൻ നഹീക്ക്, അതേപോലെ സയ്യിദ് ബിൻ മുസയ്യബ്, പിന്നെ തുടങ്ങി മുജാഹിദ് ബിൻ ജബർ തുടങ്ങിയിട്ടുള്ളതായ മസ്റൂഖിനെ പോലുള്ളതായ പണ്ഡിതന്മാർ എഴുതിയത്, സഹാബികളിനെ എഴുതിയതിന്റെ ഉദാഹരണങ്ങൾ ഇതേപോലെ കാണാൻ സാധിക്കും. അവരെ എഴുതിയത് ഈ എഴുത്തുപോലെ ആയിരുന്നില്ല, പിന്നെയും സുന്നത്തുകളെ തന്നെ നീണ്ട രീതിയിൽ അവരെഴുതി സംരക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നു. പക്ഷെ അതോടൊപ്പം അതിൽ സഹാബികളുടെ വാക്കുകളും ഫത്വകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ഒന്നാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, സഹാബികളുടെ കാലത്ത്. പിന്നെ സഹാബികൾ ഇവിടെ ഒന്നാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ചില സഹാബികളെ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായി. പക്ഷെ താബിഈങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ച ആ ഒരു 100 വർഷ കാലഘട്ടം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് മരിച്ചു, പിന്നെ സഹാബികൾ, താബിഈങ്ങൾ, പ്രമുഖന്മാർ ജീവിച്ച, വലിയ താബിഈങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ഇനി രണ്ടാം നൂറ്റാണ്ട്, അതാണ് അത്തദ്വീന ഫിൽ ഖർനി അസ്സാനി, രണ്ടാം നൂറ്റാണ്ടിലെ ഹദീസ് ക്രോഡീകരണം. രണ്ടാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരണത്തിന് നേതൃത്വം ആരാ? സിഗാറു താബിഈങ്ങളാണ്. താബിഈങ്ങളിൽ ചെറുപ്രായക്കാർ, താബിഈങ്ങൾ ചെറുപ്രായക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ ക്രോഡീകരിച്ചു എന്നല്ല. പിന്നെയോ താബിഈങ്ങളിൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിജ്റ 140 ശേഷം മരണപ്പെട്ടവരാണ്. ഹിജ്റ 140 ശേഷം മരണപ്പെട്ട ആളുകൾ. ആണെങ്കിൽ ഹിജ്റ 140 മുമ്പായിട്ട് പ്രമുഖ താബിഈങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്, വലിയ താബിഈങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് സഹാബികളിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സഹാബികളിൽ നേരിട്ട് സ്വീകരിച്ച താബിഈങ്ങളുടെ ഇവിടെ ജീവിച്ച അന്ന് ജനിച്ചവരുണ്ടാവും, മനസ്സിലായി. അവർ 140 ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. അന്ന് ഇവർ സഹാബികളോട് ജീവിച്ച നാളിൽ ഇവർ ചെറുപ്രായക്കാരാണ്, ചെറിയ സഹാബികൾ, താബിഈങ്ങളാണ്. പക്ഷെ അവർ 140 ശേഷം പ്രമുഖരായി, വലിയവരായി. അവരാൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അതേപോലെ തന്നെ ഈ താബിഈങ്ങളുടെ താബിഈങ്ങൾ അവരുടെ കാലശേഷവും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടു. അപ്പൊ പിന്നെ രണ്ടാം നൂറ്റാണ്ടിലെ ക്രോഡീകരണം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഗാറു താബിഈങ്ങളിൽ സഹാബികൾ ഇവിടെ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ജനിച്ച താബിഈങ്ങൾ, മനസ്സിലെ. അവർ സഹാബികളുടെ വിയോഗശേഷം എന്തായി? പിന്നെയാണ് എന്തായത്? വലുതായത്. അതൊരു 140, ഹിജ്റയുടെ 140 അവരുടെ രചന തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഈ താബിഈങ്ങളുടെ ശിഷ്യന്മാർ അവർ സഹാബികളെ കണ്ടിട്ടില്ല, അതാണ് അത്ബാബു താബിഈൻ, സഹാബികളെ കണ്ടില്ല, ഈ താബിഈങ്ങളുടെ ശിഷ്യന്മാർ, അവരുടെയും ഹദീസ് ക്രോഡീകരണം. അതാണ് ഇനി ഇൻഷാല്ലാ നമുക്ക് ഇതിൽ തുടർന്നുള്ളത്. പിന്നെ ചായ കുടിച്ചിട്ട് എടുക്കണം, അതല്ല തുടർത്ത്, ഇടക്കിടക്ക് ബോർഡിനെ അങ്ങനെ അടിച്ചാൽ മതിയാണ്. അല്ലെ ഇങ്ങനെ പറച്ചല്ലേ, പറ്റാൻ പറ്റില്ല. നമുക്ക് വേഗം പറഞ്ഞു പോകാനുള്ളൂ കേട്ടോ. പക്ഷേ നോക്കി, ഈ രണ്ടാം നൂറ്റാണ്ടിലെ ക്രോഡീകരണം ഉണ്ടല്ലോ, ചെറിയ സിഹാർ താബിഈങ്ങളും അതേപോലെ താബിഈങ്ങളുടെ ശിഷ്യന്മാരും അവര് ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ അതിന്റെ പ്രത്യേകത അതാണ് തത്തവുർ തദ്വീന നബി. ആ ക്രോഡീകരണം വികസിച്ച് സഹാബികളുടെ കാലഘട്ടത്തിലും മുതിർന്ന താബിഈങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായ ക്രോഡീകരണം അല്ലേ ഈ കാലഘട്ടത്തിൽ. എന്താ പ്രത്യേകത? ബുഹൂറു തഫ്രീഖ് ബൈന തദ്വീനി വതസ്നീഫ് എന്നാണ്. ബൈന തസ്നീഫ് അന്നത്തെ ക്രോഡീകരണം ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിലെ ക്രോഡീകരണം. അതെന്താ? പണ്ട് കേവലം എഴുതി വെക്കുക എന്നുള്ളതാണ്, എഴുതി വെക്കുക എന്നുള്ളതാണ്. ആ എഴുതി വെക്കൽ സ്വഭാവം ഉണ്ടല്ലോ, അത് കേവലം എഴുതുന്നതിൽ നിന്ന് രചനാഭാവത്തിലേക്ക് മാറി, ഒരു ഗ്രന്ഥരചനയുടെ ഭാവത്തിലേക്ക് മാറി. പ്രകടമായിട്ട് മാറിയിട്ടില്ല, പക്ഷെ അത് ആ വ്യത്യാസം തുടങ്ങി. അതായത് ഏടുകളിലൊക്കെ എഴുതലായിരുന്നു, പക്ഷെ ആ ഏടുകൾ എന്ത് ചെയ്തു? ഗ്രന്ഥങ്ങളാക്കുന്ന അവസ്ഥ വന്നു, ഗ്രന്ഥങ്ങളാക്കുന്ന അവസ്ഥ വന്നു. ഇവിടെ ഈ തസ്നീഫും തദ്വീനും തമ്മിലുള്ള വ്യത്യാസം, തദ്വീനിൽ ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് പോവാണ്, ഒരധ്യായമോ ഇതിലൊക്കെ ഒരു ഹെഡിങ്ങോ, ആ ഹെഡിങ്ങിന് താഴെ കുറെ ഹദീസുകൾ അതിനോട് ഊറു പുലർത്തുന്ന രീതിയിൽ അങ്ങനെ ആയിരുന്നില്ല ആദ്യകാലത്ത്. പക്ഷെ ആ ഒരു സ്വഭാവം വന്നു. ഇപ്പൊ ഉദാഹരണത്തിന് കിതാബ് തൊഹാറ അല്ലെ, തൊഹാറത്തിന്റെ അധ്യായം, അതിൽ പിന്നെ ബാബുൽ വുദു അല്ലെങ്കിൽ ബാബുൽ മാ, ബാബുൽ നജാസ, ഇങ്ങനെ അധ്യായങ്ങൾ, കുറെ അധ്യായങ്ങൾ അതൊരു കിതാബിന് താഴെ, ഓരോ അധ്യായത്തിന് കീഴിൽ കുറെ ഹദീസുകൾ. ഈ രീതിയിൽ രചന നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? അത് തസ്നീഫ് അല്ലെ. അതില്ല ഹദീസുകൾ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിലോ, അതിന് തദ്വീൻ എന്ന് തന്നെ പറയാം സാങ്കേതിക ഭാഷയിൽ, സാങ്കേതിക ഭാഷയിൽ. അപ്പോ തദ്വീനും തസ്നീഫും അതിലെ വ്യത്യാസം പ്രകടമാകാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ? കേവലം ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളതിനപ്പുറം ഇതിന് ഒരു രചന, ഗ്രന്ഥരചന രൂപത്തിലേക്ക് ഈ ഇത് വളർന്നു, വളരാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. പിന്നെ എവിടുന്നാണ് വഴി ഗ്രന്ഥരചനയിലേക്ക് ഇത് കൊണ്ടുവന്നത്? അതാണ് ഈ രചനയുടെ മാത വിഷയങ്ങൾ, അത് ഏടുകളിൽ നിന്ന് സഹാബികൾ എഴുതിയ സഹീഫകൾ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നിന്ന്, അതേപോലെ തന്നെ അവരെഴുതിയ കുറാസകൾ, പുസ്തക നോട്ട് പുസ്തകങ്ങൾ എന്നപോലുള്ള, അതേപോലെ തന്നെ സഹാബികളുടെയും താബിഈങ്ങളുടെയും ഫത്വകൾ, അതൊക്കെ അവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് അതാണ് എന്ത് ചെയ്തത്? ഇവർ രേഖപ്പെടുത്തിയത്. പക്ഷെ അവിടെയും പ്രത്യേകത, സഹാബികളുടെ വാക്കുകളും ഫത്വകളും ഒക്കെ എവിടെ ഉണ്ടായിരുന്നു? ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹദീസുകൾ മാത്രം അവരെന്ത് ചെയ്തില്ല, രചന നടത്തിയില്ല. ആര്? സിഹാർ താബിഈങ്ങൾ, അത്ബാബ് താബിഈങ്ങൾ, പിന്നെ സഹാബികളുടെ വാക്കുകളും താബിഈങ്ങളുടെ ഫത്വകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അവരെന്ത് ചെയ്തു? അവർ രചന നടത്തി. പക്ഷെ ആ രചനയുടെ പ്രത്യേകത, സഹാബികളുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ സഹീഫകളിൽ മാത്രമായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ഗ്രന്ഥരചനയുടെ സ്വഭാവം വന്നു ഇവരുടെ കാലഘട്ടത്തിലുള്ള രചനയ്ക്ക്. ഒരു പുസ്തക രൂപത്തിൽ അതിന്റെ ഒരു പ്രത്യേകത വന്നു. അങ്ങനെ കിതാബുകൾ എഴുതിയ സിഹാറു താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളുമാണ് ഇവര്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഏത് വർഷം ശേഷമാണ് ഇവര്, ഏത് വർഷം ശേഷമാണ് ഹിജ്റയുടെ 140 ശേഷം. നോക്കി നിങ്ങൾ, ഇസ്ലാമിക തലസ്ഥാന നഗരികൾ അന്ന് മക്ക, മദീന, പിന്നെ ഏതാ, സിറിയ, പിന്നെ ഈജിപ്ത്, പിന്നെ ഇറാഖ്, ബസറ, കൂഫ, ഇറാഖ്, യമൻ, ഇങ്ങനെയാണ്. നോക്കി അവിടങ്ങളിലൊക്കെയും ഹദീസ് രചനകളുള്ള പണ്ഡിതരുണ്ടായിരുന്നു, ഹദീസ് രചനകളുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു. നോക്കാം നമുക്ക്, അബു മുഹമ്മദ് അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജുറൈജ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്. 150 അദ്ദേഹം മരണപ്പെട്ടു മക്കയിൽ. ഇബ്നു അബ്ബാസിന്റെ നേരിട്ടുള്ള ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഇബ്നു ജുറൈജ് മക്കയിൽ പണ്ഡിതനാണ്. ഇബ്നു ജുറൈജ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യൻ ആയിരിക്കും ഇബ്നു ജുറൈജ്. അദ്ദേഹത്തിന്റെ രചന ഉണ്ടായിരുന്നു ഇത്. പിന്നെ സിഹാർ താബിഈൻ അല്ലെങ്കിൽ അത്ബാഉ താബിഈങ്ങളിൽ എണ്ണപ്പെടുന്ന പണ്ഡിതരാണ്. പിന്നെ രണ്ടാമത്തെ നോക്കി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബ്നു യസാർ അൽ മുത്തലിബി, അദ്ദേഹം മദീനയിൽ രചന നടത്തി. മഅമർ ഇബ്നു റാഷിദുൽ ബസറി അസ്സനാനി, അദ്ദേഹം യമനിൽ. സയ്യിദ് ഇബ്നു അബി അറൂബ ബസറയിൽ. അബു അംർ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ, ഇമാം അൽ ഔസാഇ എന്ന പണ്ഡിതൻ, ഇമാം ഔസാഇ സിറിയയിൽ. മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബി മദീനയിൽ. റബീഉ ബിനു സുബൈഹ് അൽ ബസറി ബസറയിൽ. ഷുഅബത്ത് ബിൻ അൽ ഹജ്ജാജ് ബസറയിൽ, വിശിഷ്യ ബസറയിലെ, ബസറയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്, കൂഫയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം. അബൂ അബ്ദുള്ള സുഫിയാൻ ഇബ്നു സഈദ് അസ്സൗരി, ഇമാം അസ്സൗരി, സുഫിയാൻ അസ്സൗരി കൂഫയിൽ, അല്ലൈസ് ഇബ്നു സഈദ് അൽ ഫഹ്മി ഈജിപ്തിൽ, ഇമാം ഷാഫിഈയോടൊപ്പം ജീവിച്ച പണ്ഡിതനാണ് അല്ലൈസ് ഇബ്നു സഈദ്, വലിയ പണ്ഡിതനായിരുന്നു. അബൂ സലമ ഹമ്മാദ് ഇബ്നു സലമ ഇബ്നു ദീനാർ ബസറയിൽ, ഇമാം മാലിക് ഇബ്നു അനസ് എവിടെ മദീനയിൽ, ഇമാം മാലിക്. അബ്ദുള്ള ഇബ്നു മുബാറക് എവിടെ ഖുറാസാനിൽ. ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ് അദ്-ദബ്ബി റയ്യിൽ, റയ്യ് ഇറാഖിൽ അറിയപ്പെട്ട സ്ഥലം. അബ്ദുള്ള ഇബ്നു വഹബ് അൽ മസ്രി മിസ്രി, മിസ്രിൽ ഈജിപ്തിൽ. വക്കീ ഇബ്നു ജറാഹ് അർ-റുആസി കൂഫയിൽ, ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന മക്കയിൽ, സുഫിയാൻ ഇബ്നു ഉയൈന മക്കയിൽ. വക്കീ ഇബ്നു ജറാഹ് അർ-റുആസി കൂഫയിൽ. അബു അബ്ദില്ല മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്-ഷാഫിഈ എവിടെ ഈജിപ്തിൽ, ഈജിപ്തിൽ. അബ്ദുർ റസാഖ് ഇബ്നു ഹുമാം അസ്-സനാനി, അബ്ദുർ റസാഖ് സനാനി സനായിൽ, സനായുടെ യമനിൽ സനാ. നോക്കി ഇസ്ലാമിക തലസ്ഥാന നഗരികൾ അന്ന് ഈ നാടുകളാണ്. ആ നാടുകളിലൊക്കെയും രചനാ വൈഭവമുള്ള പണ്ഡിതന്മാർ, ഹദീസ് പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവരവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഇവരുടെയൊക്കെ രചനകൾ ഹദീസിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം പ്രസ്താവിയാണ്, അതുപോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ രചനയുടെ, ഹദീസ് രചനയുടെ വിഷയത്തിൽ ഇമാം മാലിക്കിന്റെ രചന എന്താ? അൽ മുവത്തയാണ്, ഇമാം മാലിക്കിന്റെ അൽ മുവത്ത. മനസ്സിലായില്ലേ? നാൽപ്പത് വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. 40 വർഷം കഠിനാധ്വാനം നടത്തിയിട്ടാണ് മുവത്ത രചിച്ചത്. അദ്ദേഹം അത് രചിച്ചു, എന്നിട്ട് അദ്ദേഹം അത് എന്ത് ചെയ്തു, പിന്നെ പരിഷ്കരിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലായില്ലേ? അതിൽ പണിയെടുത്ത്, മനസ്സിലല്ലേ, അതിൽ നെല്ലും പതിലും വേർതിരിച്ച് അതേപോലെ പണിയെടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുവത്തയിലെ ഹദീസുകളുടെ എണ്ണം പറയുമ്പോൾ, ഹദീസുകളുടെ എണ്ണം പറയുമ്പോൾ ഇമാം മാലിക്കിന്റെ മുവത്ത അതിലെ ഹദീസ് യഹ്യ ബിനു യഹ്യാൽ അന്തുലിസി എന്ന് പറയും. യഹ്യ ബിനു യഹ്യാൽ അന്തുലിസി, അദ്ദേഹം മുവത്തയിലെ ഹദീസുകളുടെ എണ്ണം 853 എന്ന് പറഞ്ഞു. 853. അതേസമയം അബൂബക്കറിനിൽ അബുഹുരി എന്ന് പറയുന്ന പണ്ഡിതൻ മുവത്തയിലെ ഹദീസിന്റെ എണ്ണം പറയുന്നത് 1720. ഇങ്ങനെയാണ്, 1720. എന്നിട്ട് അദ്ദേഹം അതിൽ സഹാബികളുടെ വാക്കുകൾ, ഹദീസുകൾ, താബിഈങ്ങളുടെ വാക്കുകൾ അതൊക്കെ അതിൽ വേറെ വേറെ എത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് അത് ഇതാക്കുന്നുണ്ട്. ഏതായാലും ഈ എണ്ണവ്യത്യാസം അബൂബക്കർ ഇബ്നു അബൂഹുരി, അതേപോലെ തന്നെ യഹ്യ ഇബ്നു യഹ്യ അൽ അന്തുലിസി, ഇവര് മുവത്തയിലെ ഹദീസുകൾ എണ്ണുമ്പോൾ ഈ വ്യത്യാസം പറയാൻ കാരണം എന്താ പറയുക, 40 വർഷം ഈ മുവത്ത തയ്യാറാക്കുന്നതിൽ ഇമാം മാലിക് എന്ത് ചെയ്തിട്ട് പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ ഒഴിവാക്കി, അതേപോലെ തന്നെ ബലപ്പെട്ടത് വീണ്ടും അദ്ദേഹം ഉറപ്പുവരുത്തി അത് അതിൽ വെച്ച്. ഇങ്ങനെയായിരുന്നു ഇമാം മാലിക്കിന്റെ ഈ മുവത്തയുടെ ക്രോഡീകരണം. അപ്പൊ ആദ്യ നാളുകളിൽ കണ്ടവരെന്ത് ചെയ്യും, അതിൽ കുറെ ഹദീസുകൾ ഏറെ എണ്ണും. അവസാന നാളുകളിൽ കണ്ടവരോ ഹദീസുകൾ കുറച്ച് വേണം. അതാണ് ഇതിന്റെ വ്യത്യാസം. ആളുകൾ ഇതറിയാത്തവൻ എന്ത് പറയും, വേണ്ട ഒരാൾ 800 അറിയാം, വേറൊരാൾ 1500 അറിയാം, ഇതെന്താണ് എന്ന് പറയും. അത് എന്തുകൊണ്ട് എന്നുള്ളത് ആലോചിക്കുന്നു. ഈ എണ്ണ വ്യത്യാസം കാരണം ഇതാണ്, ഇമാം മാലിക് അതിൽ പണിയെടുത്തത് കാരണത്താലാണ്. ഇമാം മാലിക്കിന്റെ മുവത്ത, അതിന് മുവത്ത എന്ന് പേരിടാൻ കാരണം, ഈ രചനയിലൂടെ സുന്നത്തുകളെ ഇമാം മാലിക് ജനങ്ങൾക്ക് എളുപ്പമാക്കിയെന്നാണ്, എളുപ്പമാക്കി. അതുകൊണ്ടാണ് എളുപ്പമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ മുവത്ത എന്ന ഗ്രന്ഥത്തിന് തന്നെ പേരിട്ടത്. പിന്നെ മാത്രമല്ല, ഇമാം മാലിക് ഈ ഹദീസ് മദീനയിലെ 70 പണ്ഡിതന്മാർക്ക്, ഈ ഗ്രന്ഥം മദീനയിലെ 70 പണ്ഡിതന്മാർക്ക് കാണിച്ചതാണ്. ആ 70 പണ്ഡിതന്മാരും ഈ മുവത്തയെ അംഗീകരിച്ചു എന്നാണ്. അപ്പൊ പണ്ഡിതന്മാർ ഐക്യപ്പെടുകയും ഏകോപിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിൽ മുവത്ത, അതിനാണ് മുവത്ത എന്ന് പറയുന്നത്. എളുപ്പമാക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ മുവത്ത എന്ന് പറയും, പണ്ഡിതർ ഏകോപിച്ചു എന്നതിനാലും മുവത്ത എന്ന് പറയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുവത്ത എന്ന പേര് തന്റെ കിതാബിന് തെരഞ്ഞെടുത്തു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏറ്റവും അസഹായ കിതാബ് മുവത്തയാണ്. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഏതാ അള്ളാഹിന്റെ കിതാബ്? അള്ളാഹിന്റെ കിതാബ് എന്താ? ഖുർആനാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ കിതാബ് ഏതാണ്? മുവത്തയാണ്. അതെന്താ പറയാൻ കാരണം? അപ്പൊ ബുഖാരി എവിടെ, മുസ്ലിം എവിടെ? അതാണ് ഇമാം ഷാഫി 204 മരണപ്പെടുമ്പോ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് തികഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിക്ക് 10 വയസ്സ് തികഞ്ഞില്ല. ഇമാം മാലിക് ഷാഫി 204 മരിക്കുന്നത്, 204 അല്ലെങ്കിൽ 205. അപ്പോ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് തികഞ്ഞിട്ടില്ല. എന്നാ ബുഖാരി മുസ്ലിമൊക്കെ, സഹീൽ ബുഖാരിയും സഹീൽ മുസ്ലിമൊക്കെ ഇമാം ഷാഫിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രചിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് എന്ത്, അള്ളാഹുന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹിയായ കിതാബ് അത് മുവത്തയാണ് എന്ന് പറഞ്ഞത്. ഏതായാലും നമ്മുടെ വിഷയം എന്താണ്, പിന്നെ താബിഈങ്ങളിൽ സിഗാർ ഇവിടെ ജീവിച്ച നാളിൽ, താബിഈങ്ങളുടെ ശിഷ്യന്മാർ ഇവിടെ ജീവിച്ച നാളിൽ ഹദീസുകളെ ക്രോഡീകരിച്ചിരുന്നു, ഹദീസുകളിൽ രചന നടത്തിയിരുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിവിധ തലസ്ഥാന നഗരികളിൽ വിജ്ഞാനികളായ പണ്ഡിതരായ നിപുണരായ ആളുകൾ ജീവിച്ചിരുന്നു. അവർ ഹദീസുകളിൽ രചന നടത്തിയിരുന്നു. അതൊരു ചെറിയ ആൾക്കൂട്ടൊന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഒരു മേൽവിലാസം അഡ്രസ്സും ഇല്ലാത്തൊരു സംഗതിയല്ല എന്ത് സുന്നത്ത് എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ചില ആളുകൾ ഇതിനെ പ്രചരണം നടത്തിയിട്ട് നിസ്സാരവൽക്കരിക്കുന്നത്. ഇത് ഇപ്പോൾ 2-ാം നൂറ്റാണ്ടുമായി ബന്ധപ്പെട്ട് ഇതിലൊക്കെ നമ്മളുണ്ടല്ലോ. ഇതൊന്നും ഓരോരുത്തരെയും നമ്മൾ എന്ത് ചെയ്തില്ല, പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇപ്പൊ മുഹത്ത വിശദീകരിച്ചു, ഓരോരുത്തരും രചന വിശദീകരിക്കും, നമുക്ക് സമയമല്ല. ഇനി നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ 2-ാം നൂറ്റാണ്ടിലെ എത്തിയത് അല്ലേ, ശേഷിക്കുന്ന നൂറ്റാണ്ടുകളൊക്കെയും ബാക്കിയാണ്. അപ്പോ അത് കാരണത്താൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ ആ ഒരു പിന്നെ വിഷയങ്ങളിലെ കൂടി വരണം. ഇപ്പൊ ഇമാം അബ്ദുൽ റസാഖിന്റെ ഒക്കെ മുസന്നഫ് അല്ലേ, ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ പിന്നെ പണ്ഡിതന്മാരെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട ഭാഗങ്ങളാണ്. പക്ഷെ നമ്മൾ എല്ലാ നൂറ്റാണ്ടുകളെയും തൊട്ടു പോകേണ്ടതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ മാത്രം പരിമിതപ്പെടുത്താം. ഇനി നമുക്ക് ഇത് 3-ാം നൂറ്റാണ്ടാണ്. 3-ാം നൂറ്റാണ്ടിലെ വിഷയം അന്നത്തെ ക്രോഡീകരണം. കാരണം ഈ 3-ാം നൂറ്റാണ്ടാണ് ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ സുവർണ കാലഘട്ടം. സുവർണ കാലഘട്ടം എന്ന് പറയാൻ കാരണം മുസ്നദുകൾ, അതേപോലെ സിഹാഹ് സുനൻ കുതുബ് സിത്ത, സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം, അതേപോലെ സുനൻ അബി ദാവൂദ്, സുനൻ തുർമിദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ ഇവകളൊക്കെ, അതേപോലെ തന്നെ ഈ മുഖ്തലിഫുൽ ഹദീസ് മുഷ്കില എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഈ അലി ഇബ്നുൽ മദീനിന്റെ ഇഖ്തിലാഫുൽ ഹദീസ്, ഇമാം ഷാഫിയുടെ ഇഖ്തിലാഫുൽ ഹദീസ്, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഖുതൈബയുടെ പിന്നെ ഒരു പിന്നെ രചന, ഇതൊക്കെയും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ. അപ്പോൾ അതൊരു വിശാലമായ വിഷയമാണ്. ഇതിൽ നമ്മൾ ഇന്ന് മുസ്നദുകൾ തീർക്കണം എന്ന് വിചാരിച്ചിരുന്നു, മുസ്നദുകൾ. പക്ഷേ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. അതോടൊപ്പം മാത്രമല്ല, ഈ ഒരു കാലഘട്ടം ഞാൻ പറഞ്ഞു സുവർണ കാലഘട്ടമാണ്. അതുകൊണ്ട് ആ സുവർണ കാലഘട്ടത്തിൽ ശരിക്ക് സുന്നത്ത്, സുന്നത്തിന്റെ വിഷയത്തിൽ വലിയ ഖിദ്മത്താണ്, വലിയ സേവനമാണ് ചെയ്തത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചത്. വളരെ ത്യാഗോജ്വലമായ ശോഭനീയമായ ഒരു സേവനമാണ് സുന്നത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ചത്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിലെ നമുക്ക് അത് ആ ഭാഗം ഇതിനോടൊപ്പം വിശദീകരിക്കാം. ജസാക്കുമുള്ളാഹു ഖൈറൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.